നോഹയുടെ സമയത്ത് ജലപ്രളയമായിരുന്നല്ലോ പ്രധാന വിഷയം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഒരു കഥ പോലെ മാത്രമായിരുന്നിരിക്കാം അതിനെ കരുതിയിരുന്നത്. ഒരുപക്ഷെ ഈ ജലപ്രളയം സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ കൊള്ളാകുന്ന ഒരു കഥയായി മാത്രം ചിന്തിച്ചിരുന്ന അനേകരും എനിക്ക് കത്തുകൾ എഴുതി, ഇപ്രാവശ്യം ഇങ്ങനെ പഠിപ്പിച്ചത് വളരെയേറെ പ്രയോജനം ചെയ്തു എന്ന് പറയുകയുണ്ടായി. ശരിയാണ്, ദൈവവചനത്തെ ഒരു കെട്ടുകഥയായി കാണുവാൻ ചിന്തിക്കുന്ന ശ്രമിക്കുന്ന അനേകരുണ്ട്. ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് ദൈവവചനമായി പഠിക്കുവാനും അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സാധിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാകുന്നില്ലേ. നാം ജലപ്രളയത്തിന് ശേഷമുള്ള സമയത്തെക്കുറിച്ചാണ് ഇനിയും ചിന്തിക്കുവാൻ പോകുന്നത്. നോഹ, തൻ്റെ കുടുംബം, ദൈവം തന്നോട് പറഞ്ഞിരുന്നതായ മൃഗങ്ങൾ, പക്ഷികൾ എല്ലാം പെട്ടകത്തിൽ ഒരു വർഷത്തിലധികം കഴിയേണ്ടതായി വന്നു. 371 ദിവസങ്ങളോളം പെട്ടകത്തിനുള്ളിൽ അവരായിരുന്നു എന്ന് നാം കാണുകയുണ്ടായി. അതിനുശേഷം അവരെല്ലാം വെളിയിൽ വന്നു. നോഹ എന്ത് ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ പോകുകയാണ്. അടുത്ത അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ, അതായത് 9-ാം അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ, ഈ പുതിയ ആരംഭം നാം അവിടെ കാണുന്നതാണ്. ഈ ഉടമ്പടി വളരെ പ്രധാനപ്പെട്ട ഒന്നത്രേ. ദൈവം അത് നോഹയുമായി ചെയ്തപ്പോൾ വാസ്തവത്തിൽ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യകുലവുമായിട്ടാണ് അത് ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 7 എണ്ണത്തെയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് 2 എണ്ണത്തെയും നോഹ പെട്ടകത്തിൽ കയറ്റി രക്ഷിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ശുദ്ധിയുള്ള മൃഗങ്ങളെ ഇപ്പോൾ അവൻ യാഗം കഴിക്കുകയാണ്. പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ നോഹ ചെയ്ത ആദ്യത്തെ കാര്യം എന്തെന്നാൽ, യഹോവയ്ക്കൊരു യാഗപീഠം പണിയുകയും അതിന്മേൽ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയുമാണ് ഉണ്ടായത്. ആ ദഹനയാഗം ക്രിസ്തുവിനെ കുറിക്കുന്നതായിരുന്നു. ദൈവം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുമാണ് ആ യാഗം അർപ്പിച്ചത്. ഈ പ്രത്യേക സമയത്ത് നോഹയോട് ദൈവത്തിന് പ്രസാദം തോന്നുവാനുണ്ടായ ഒരു കാരണം ഇതാകുന്നു എന്നതിന് സംശയമില്ല. 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല. ഈ പറഞ്ഞത് അതുപോലെ സത്യമാകുന്നു എന്ന് താങ്കൾക്ക് എഴുതി വെക്കാവുന്നതാണ്. താങ്കളുടെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നു? താങ്കളുടെ മനോനിരൂപണം ദുഷ്ടത നിറഞ്ഞതോ അതോ നല്ലതോ? നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും യുവതലമുറയുടെ മറുതലിപ്പ് നമുക്ക് കാണാവുന്നതത്രേ. യുവജനങ്ങളുടെ പോക്ക് ശ്രദ്ധിക്കുന്നത് രസകരം ഇല്ലേ? അവർ ഈ പറഞ്ഞതായ അതേ ദിശയിലേക്കാണ് പോകുന്നത്. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് ആകുന്നു, അതൊട്ടും മെച്ചപ്പെടുന്നില്ല. അതെ സുഹൃത്തെ, സ്വതന്ത്രമായി സംസാരിക്കുവാൻ അവസരം ലഭിച്ചാൽ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന വിഷയങ്ങൾ എത്ര ലജ്ജാകരമാണ്! വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത എപ്രകാരത്തിലുള്ളതാണ്? ദുഷ്ടത നിറഞ്ഞ ചിന്തകളില്ലേ? ദോഷമുള്ള മനോനിരൂപണങ്ങൾ. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഭൂമിയുള്ള കാലത്തോളവും വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. ജലപ്രളയം അത്ര അതിവ്യാപകമായിരുന്നു, അത് ഭൂമിയെ മൊത്തം ചരിച്ചു കളഞ്ഞു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിന്മേൽ നേരെയല്ലെന്ന് താങ്കൾക്കറിയാമല്ലോ. നാം കേന്ദ്രത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അത്രമാത്രം അത് ഭൂമിയെ ബാധിക്കുകയുണ്ടായി. യഥാർത്ഥ കേന്ദ്രസ്ഥാനത്ത് നിന്നും വ്യത്യസ്തമായ ഒരിടത്ത് നിന്നാണ് നാം ഇന്ന് കറങ്ങുന്നത്. വന്ന വഴിക്ക് എന്തോ എപ്പോഴോ സംഭവിച്ചു. അനേകരും വിശ്വസിക്കുന്നത് ഈ ജലപ്രളയമാകുന്നു ആ കാരണമെന്നത്രേ. ഭൂമി അങ്ങനെ കറങ്ങുന്നതിനാൽ നമുക്ക് നമ്മുടെ ഋതുക്കൾ തക്ക സമയത്ത് തന്നെ ലഭിക്കുന്നു. ജലപ്രളയത്തിന് മുൻപ് മനുഷ്യൻ പഠിച്ച 3 കാര്യമുണ്ട്. 1, ദൈവത്തെ എതിർക്കുവാൻ മനുഷ്യൻ പഠിച്ചു. അത് തുറന്നും തന്നെ പുറത്തു വന്നു. രണ്ടാമതായി ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടിനെ മനുഷ്യൻ തള്ളിക്കളഞ്ഞു. നോഹയുടെ സാക്ഷ്യം അവർ കൈക്കൊണ്ടില്ല. മൂന്നാമതായി അനുതാപവും ഏറ്റുപറച്ചിലും നിഷേധിച്ചു. ദൈവത്തിനൊന്നും തന്നെ തിരികെ നൽകാത്ത മനോഭാവം. ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷാസങ്കേതം മനുഷ്യൻ തള്ളിക്കളഞ്ഞു. 120 വർഷം നോഹ പ്രസംഗിച്ചിട്ടും ഒരൊറ്റ വ്യക്തി പോലും മനം തിരിഞ്ഞു വന്നില്ല. അവർ വെളിപ്പാടിനെ തള്ളിക്കളഞ്ഞു. മാത്രമല്ല, അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധമായ മാനസാന്തരവും ഉണ്ടായില്ല. ഇപ്പോൾ ഇതാ ഈ മനുഷ്യൻ നോഹ പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ വളരെ അതുല്യമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്നു, മനുഷ്യവർഗത്തിൻ്റെ മൊത്തം പിതാവെന്ന സ്ഥാനത്ത്. ആദാമിനെ പോലെ നോഹ ഇപ്പോൾ ആയിരിക്കുകയാണ്. ആരോ പറഞ്ഞു, നാം എല്ലാം ആദാമിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ കുറെ കൂടി അടുത്ത ബന്ധം നോഹയോടല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ എല്ലാം പിതാവ് നോഹയത്രേ. ദൈവത്തിൽ വിശ്വസിച്ച നോഹ, ദൈവത്തോട് കൂടെ നടന്ന നോഹ, ദൈവം നോഹയെ അവൻ്റെ തലമുറയിൽ നീതിമാനായി കണ്ടു. നാം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ ആരംഭത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എത്രമാത്രം വിപ്ലവകരമായ ഒരു ആരംഭമാകുന്നു ഇതെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് പ്രയാസമാകുന്നു. മനുഷ്യ മനസാക്ഷിയുടെ യുഗം കഴിഞ്ഞു. ദൈവം മനുഷ്യനെ ഭരണക്രമത്തിന് കീഴിലാക്കുന്നു. അവനെ തന്നെ ഭരിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നോഹയുമായി ഉണ്ടാക്കുന്ന ഉടമ്പടിയിൽ ഈ പറഞ്ഞതിൽ അല്പം നമുക്ക് കാണുവാൻ സാധിക്കും. നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ, ദൈവം നോഹയുമായി ഉടമ്പടി ചെയ്തപ്പോൾ അവൻ താങ്കളും ഞാനുമായിട്ടാണ് ആ ഉടമ്പടി ചെയ്തത്. കാരണം അവൻ സകല മനുഷ്യവർഗവുമായിട്ടാണ് അങ്ങനെ ഒരു ഉടമ്പടി നടത്തിയത്. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിറവീൻ. നിറവീൻ എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്ന വാക്കിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം കുറവ് നികത്തുക, പൂർണ്ണമാക്കുക, വീണ്ടും നിറയ്ക്കുക എന്നൊക്കെയാണ്. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. നിറവീൻ എന്നുള്ള വാക്ക് ഇവിടെ വളരെ അർത്ഥവത്താണ്. കാരണം ജലപ്രളയത്തിന് മുൻപ് അവിടെ ഒരു സംസ്കാരം നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ ജലപ്രളയത്തിന് ശേഷവും ഒരു സംസ്കാരം ഉയർന്നു വരേണ്ടതാണ്. ഭൂമി മുഴുവൻ വീണ്ടും നിറയ്ക്കുവാൻ ആദാമിനോട് അരുളി ചെയ്തപ്പോൾ, ആദാമിന് മുൻപും ഭൂമിയിൽ ജീവികൾ ഉണ്ടായിരുന്നു എന്ന് നാം അനുമാനിച്ചു. അവയെ എന്തു വിളിക്കണമെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയെ ജീവികൾ എന്നല്ലാതെ അതേക്കുറിച്ചൊന്നും പറയുവാൻ എന്നെ കൊണ്ടാവില്ല. നോഹയോട് ദൈവം അരുളി ചെയ്യുന്ന ആദ്യത്തെ കാര്യം തന്നെ ശ്രദ്ധിച്ചേ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. ഈ വർഗത്തിൻ്റെ പെറ്റുപെരുകൽ, വർധനവ് ആവശ്യമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ദൈവം ഈ കൽപ്പന നൽകിയതെന്ന കാര്യം നാം മറന്നു പോകരുത്. ഇന്നത്തെ സ്ഥിതി ഞാൻ വിവരിക്കേണ്ടതില്ലല്ലോ. ജനസംഖ്യാ വർധനവ് ഭയങ്കരമായിരിക്കുന്ന ഈ കാലത്ത് അമിത ജനസംഖ്യ നാം കാണുന്നു. അത് വളരെ അപകടകരവും ആകുന്നു എന്നോർക്കുക. എന്തായിരുന്നാൽ തന്നെ നോഹ ഒരു പ്രത്യേക സ്ഥാനത്താകുന്നു നിൽക്കുന്നത്. ഇന്നോളം ഭൂമിയിൽ വേറെ ആരും നിന്നിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ നോഹയും അവൻ്റെ കുടുംബവും മാത്രമേ ഭൂമിയിലുള്ളൂ. ആ അവസ്ഥയെക്കുറിച്ച് താങ്കളുടെ ഭാവനയിൽ ഒന്ന് ചിന്തിച്ചാലും, എന്നും താങ്കൾ ജോലിക്ക് പോകുന്നു, വഴിയിലെല്ലാം എന്തൊരു തിരക്ക്, ബസ്സിൽ ഭയങ്കര തിരക്ക്, റോഡിലിറങ്ങിയാൽ നടക്കുവാൻ പോലും കഴിയാത്തതുപോലെ തിരക്ക്, ട്രെയിനിൽ കയറുവാൻ ചെന്നാലത്തെ സ്ഥിതിയോ പറയേണ്ടതില്ല. പ്രത്യേകിച്ചും കേരളം വിട്ടാൽ പല സ്ഥലങ്ങളിലും ട്രെയിനിലെ തെള്ളു കണ്ടു കഴിഞ്ഞാൽ കയറാൻ തോന്നില്ലല്ലേ. പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് താങ്കൾ വഴിയിൽ ഇറങ്ങിയിട്ട് ആരുമില്ല, ചുറ്റും നോക്കിയിട്ട് താങ്കൾ മാത്രം. ആ സ്ഥിതിയെക്കുറിച്ച് ഭാവനയിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വഴിയുടെ വലത്തുകൂടെയോ ഇടത്തുകൂടിയോ നടുക്കുകൂടിയോ ഏതുവഴി പോകണമെന്ന് താങ്കൾക്ക് തോന്നുവോ അതുവഴി പോകാം. നിയമമൊന്നുമില്ല. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നിയമം. അസാധാരണമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഇത്. എന്നാൽ നോഹയ്ക്കുണ്ടായ അനുഭവം ഇതുതന്നെയായിരുന്നു. എല്ലാം നശിച്ചുപോയൊരു ഭൂമി. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഉടമ്പടിയുടെ വേറൊരു ഭാഗം എന്തെന്നാൽ, മനുഷ്യൻ്റെ സംരക്ഷണവും ജന്തുലോകത്തിന്മേലുള്ള അധികാരവുമാകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ സമയത്തിന് മുൻപുണ്ടായിരുന്ന ബന്ധം വ്യത്യസ്തമായിരുന്നു എന്നത്രേ. ഇതിനു മുൻപ് മനുഷ്യൻ മാംസഭുക്കായിരുന്നില്ല എന്നതത്രേ വാസ്തവം. എല്ലാ മൃഗങ്ങളും മരിങ്ങിയവ ആയിരുന്നെന്ന് മാത്രമല്ല, വളർത്തു മൃഗത്തെ ഒന്നിനെയും തിന്നുവാനുള്ള ആ പ്രവണത ആരിലും ഉണ്ടായിരുന്നുമില്ല. വെള്ളം പൊങ്ങി വന്നതായ ആ അവസരത്തിൽ മൃഗങ്ങൾ നോഹയുടെ അടുത്തേക്ക് വന്നു എന്നോർക്കുക. അവയ്ക്കവനെ ഒട്ടും തന്നെ ഭയമില്ലായിരുന്നു എന്നത്ര കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ മൃഗങ്ങൾ മനുഷ്യനെ ഭയക്കുകയും അവനിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. എന്തായിരുന്നാലും ജന്തുലോകത്തിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യനാണുള്ളത്. ജന്തുലോകത്തോടുള്ള മനുഷ്യൻ്റെ ഇടപെടൽ വളരെ ക്രൂരമാണ് പലപ്പോഴും. പല മൃഗങ്ങൾക്കും വംശനാശം വരുത്തുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. നമ്മുടെ വനങ്ങളിലുള്ള ആനകളെ കൊന്ന് ആദായമുണ്ടാക്കുന്ന കാട്ടുകള്ളന്മാരെ പിടിക്കുവാൻ ആരാ ഉള്ളത്? നമ്മുടെ വനങ്ങളിലല്ലേ എന്തുമാത്രം മൃഗസമ്പത്തുള്ളത്? അതിനൊരു വിലയും നൽകാത്ത മനുഷ്യൻ എങ്ങനെയെങ്കിലും അധികാരികളുടെ കണ്ണുവെട്ടിച്ച് കീശ വീർപ്പിക്കുവാനും സ്വന്തം വയറു നിറയ്ക്കുവാനും മാത്രമാണ് മനുഷ്യൻ്റെ ശ്രമം. അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വലിയ തെറ്റാകുന്നു ചെയ്യുന്നത്. മൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കുവാൻ നമുക്ക് പ്രത്യേകം സ്ഥലങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നാട് പോലെ ഉള്ള സംസ്ഥാനങ്ങളാണ് അതിന് ഏറ്റവും പറ്റിയത്. മനുഷ്യൻ ഭയങ്കര ക്രൂരനായ ഒരു ജീവി തന്നെയാണ്. മനുഷ്യനിൽ നിന്നും മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി കർശന നിയമങ്ങൾ നിലവിൽ കൊണ്ടുവരുന്ന ഭരണകർത്താക്കളെ നമുക്കിന്ന് ആവശ്യമാണ്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്, ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. ഇപ്പോൾ ഇവിടെ മനുഷ്യന് ഭക്ഷണത്തിനായി ദൈവം പുതിയ ഒരു കാര്യം കൂടി നൽകുന്നു. ജലപ്രളയത്തിന് മുൻപ് ദൈവം മനുഷ്യന് പച്ചയായ ഈ ഭൂമി നൽകി, അതായത് ഭക്ഷണത്തിനായി സസ്യങ്ങൾ. ഇപ്പോൾ അവൻ നോഹയോട് പറയുന്നത് അവന് മൃഗങ്ങളെ ഭക്ഷിക്കാമെന്നാണ്. ആഹാരക്രമത്തിൽ ആശയഭ്രാന്ത് പൂണ്ടു നടക്കുന്ന അനേകരുണ്ട്. സാധാരണ ഇങ്ങനത്തെ ചിന്താഗതി ഒരു വ്യക്തിയുടെ മതമായി മാറുകയാണ് പതിവ്. ഏതായാലും നാം ഇവിടെ കാണുന്നത് മനുഷ്യൻ മാംസം ഭക്ഷിക്കുവാൻ ദൈവം അനുവദിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് എന്തെന്നാൽ, രക്തം ഭക്ഷിക്കുന്നതിന് ദൈവം വിലക്കുന്നു. രക്തം വാർന്നു കളയണം. രക്തം ജീവനെ കാണിക്കുന്നു. അത് വാർന്നു കളയുന്നത് മൃഗത്തെ കൊല്ലുമ്പോൾ അതിൻ്റെ വേദന വളരെ നേരം നിർത്തരുതെന്നുള്ളതിനെ കാണിക്കുന്നു. അത് പെട്ടെന്ന് ചാകണം എന്ന് ചുരുക്കം. ദൈവം പറയുന്നത് നിങ്ങൾ മൃഗങ്ങളെ തിന്നുമ്പോൾ മാംസത്തോടുകൂടി രക്തം കൂടി കഴിക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണമെന്നത്രേ. അത് വാർന്നു കളയണം. മൃഗത്തെ ക്രൂരമായി കൊല്ലരുതെന്ന് മുന്നറിയിപ്പ്. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും. അവനവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ പ്രാണന് പകരം ചോദിക്കും. ഇത് വളരെ രസകരമായൊരു പ്രസ്താവനയാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത വാക്യം കൂടി നോക്കാം. ഈ പുതിയ ഉടമ്പടിയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ പ്രസ്താവനയാകുന്നു ഇനിയുമുള്ളത്. അത് വളരെ ആശ്ചര്യജനകവുമാകുന്നു. ഒൻപതാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ, ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യൻ്റെ സംരക്ഷണത്തിനും ഭരണക്രമത്തിനുമുള്ള പ്രമാണം ദൈവം ഇവിടെ നൽകുന്നു. വധശിക്ഷ നൽകുവാനുള്ള അധികാരം ദൈവം ഭരണകർത്താക്കൾക്ക് നൽകുന്നു. ദൈവം നൽകിയ ഈ പുതിയ ഉടമ്പടിയിൽ നാം കണ്ടത്, മനുഷ്യൻ തൻ്റെ വർഗത്തെ വർദ്ധിപ്പിക്കണം, മൃഗങ്ങളെ സംരക്ഷിക്കണം, ഭരിക്കണം. ഭക്ഷണത്തിന് ഒരു പുതിയ വിധം നൽകിയപ്പോൾ തന്നെ രക്തം ഭക്ഷിക്കുന്നതിനെ ദൈവം വിലക്കി. ഇപ്പോൾ നാം കാണുന്നത് ഭരണക്രമത്തിൻ്റെ പ്രമാണം ദൈവം മനുഷ്യന് നൽകുന്നതാണ്. വധശിക്ഷ നൽകുന്നതിൻ്റെ അടിസ്ഥാനം അതത്രേ. നാം ജീവിക്കുന്ന ഈ തലമുറയുടെ മനോഭാവം ദൈവവചനമായിരിക്കുന്ന ബൈബിളിൽ നിന്നും എത്രമാത്രം അകന്നിരിക്കുന്നു എന്നുള്ളത് ആശ്ചര്യജനകമായിരിക്കുന്നു. വചനാടിസ്ഥാനമായ ഒരു കൂട്ടം നമുക്കിന്നില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ സമൂഹം ദൈവവചനത്തെക്കുറിച്ച് പൂർണ്ണമായി അജ്ഞതയിലാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദുഃഖകരമാണ്. ദൈവവചനം പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ആർക്കും തന്നെ താല്പര്യമില്ല എന്നതാണ് വാസ്തവം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണക്രമം നമുക്കുണ്ടാകണം. അതാണ് ഇന്ന് ആവശ്യം. അത് മാത്രമേ ശരിയായ നീതി നിർവഹിക്കുകയുള്ളൂ സുഹൃത്തെ. വധശിക്ഷ വേണോ വേണ്ടായോ എന്ന് വളരെയധികം വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഈ കാര്യത്തിൽ വളരെ അയഞ്ഞ ഒരു സമീപനമാണ് പലയിടത്തും കാണുന്നതും. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ എത്ര അധികമായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതും ഹീനമായ കൃത്യങ്ങളിൽ ഏർപ്പെടുവാൻ മനുഷ്യന് മടിയില്ല. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയുന്നത് കേട്ടു, എടാ നിന്നെ കൊന്നാൽ എനിക്കൊന്നും വരാനില്ല. എങ്ങനെങ്കിലും തലയൂരുവാൻ ആദ്യം തന്നെ സാധിച്ചില്ല എങ്കിൽ 7 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിൽ പകുതിയിൽ കൂടുതലും പരോളിൽ നടക്കുകയും ചെയ്യാം. എന്തൊരു തമാശയില്ലേ. ഞാൻ വിശ്വസിക്കുന്നു വധശിക്ഷ ദൈവവചനാടിസ്ഥാനമാകുന്നു എന്ന്. എന്നാൽ അത് കുറ്റവാളിക്ക് മാത്രമേ ലഭിക്കുവാൻ പാടുള്ളൂ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവൻ എടുത്താൽ ആ കൊലപാതകന്റെ ജീവൻ നശിപ്പിക്കുവാൻ ഗവൺമെന്റിന് അധികാരമുണ്ടെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മനുഷ്യജീവനെ സംരക്ഷിക്കുവാൻ ദൈവം ഏർപ്പെടുത്തിയ ഒരു മാർഗമാകുന്നു അതെന്നുള്ളത് വ്യക്തമാണ്. തെരുവിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നമ്മുടെ ജീവൻ സുരക്ഷിതമല്ല എന്നതാണ് വാസ്തവം. മനുഷ്യനെ മൃഗീയമായി കുല ചെയ്യുന്നതിൻ്റെ വിവരം അല്ലേ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ താങ്കളുടെ ഹൃദയം വേദനിക്കാറല്ലേ? ദൈവവചനത്തിൽ നിന്നും മനുഷ്യൻ മാറിപ്പോയതിൻ്റെ വ്യക്തമായ തെളിവത്രേ ഇത്. ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ഈ നിയമത്തിലേക്ക് ഭരണകർത്താക്കൾ വരേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിൽ അയഞ്ഞ സമീപനം പാടില്ല. അതേസമയം തന്നെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുവാനും പാടില്ല. 8, 9, 10 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും അരുളിച്ചെയ്തത്, ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. നിങ്ങളുടെ സന്തതിയോടും എന്ന് പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യവർഗത്തെയും ഉൾപ്പെടുത്തുന്നതാകുന്നു എന്നറിയാമല്ലോ. ദൈവത്തിൻ്റെ സകല സൃഷ്ടിയും ഈ ഉടമ്പടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് കിടക്കുമെന്നും അവ അന്യോന്യം ഉപദ്രവിക്കുകയോ നശിപ്പിക്കുകയോ ഇല്ല എന്നും യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് സകല സൃഷ്ടിയും ഈറ്റുനോവോട് കാത്തിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. നോഹയോടും തൻ്റെ സകല സൃഷ്ടിയോടും ദൈവം ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നു. തൻ്റെ രാജ്യം ഭൂമിയിൽ വരുന്നതുവരെയും അത് പ്രാബല്യത്തിലായിരിക്കുകയും ചെയ്യും. അത് നോഹയുടെ സകല സന്താനങ്ങളോടും സകല ജീവജന്തുക്കളോടുമുള്ളതാകുന്നു. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാകുന്നു. വീണ്ടും ഒരു ജലപ്രളയം അയച്ച് താൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അടുത്തതായി അവൻ ഭൂമിയെ ന്യായം വിധിക്കുവാൻ പോകുന്നത് തീ കൊണ്ടാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിൽ അത് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനിയും അടുത്ത ചില വാക്യങ്ങളിൽ നാം കാണുന്നത് ഉടമ്പടിയുടെ ചിത്രമാകുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ ഉടമ്പടിയുടെ ഒരു ആത്മീയ അർത്ഥമത്രേ നാം കാണുന്നത്. ഇതൊരു തരം വിശുദ്ധ കർമ്മമാകുന്നു എന്ന് നമുക്ക് പറയാവുന്നതത്രേ. അങ്ങനെയാകുന്നതിൻ്റെ കാരണം ഇവിടെ ഇതാ ഒരു പ്രത്യക്ഷമായ അടയാളം, അത് ഒരു വാഗ്ദത്തവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. 12-ും 13-ും വാക്യങ്ങളിൽ നാം കാണുന്നത്, പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളുടെ കൂടെ ഉള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഈ മഴവില്ല് ഏറെക്കുറെ ഒരു വിശുദ്ധ കർമ്മമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടിയുടെ പ്രതീകമാകുന്നു എന്നത്ര ഞാൻ അർത്ഥമാക്കുന്നത്. 14 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും, അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ദൈവം പറയുന്നത് ശ്രദ്ധിച്ചോ, ഞാൻ ഓർക്കും, ഞാനതിനെ നോക്കും, ഞാനതിനെ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ നോക്കുമെന്നല്ല. ദൈവം പറഞ്ഞത് താനും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. താങ്കൾ എപ്പോൾ ഒരു മഴവില്ലിനെ നോക്കിയാലും താങ്കൾക്കുണ്ടായിരിക്കേണ്ട പ്രോത്സാഹനം അതായിരിക്കണം ദൈവം ചെയ്ത ഉടമ്പടി. ദൈവം നമ്മെ നോക്കുന്ന ദൈവമാക്കുന്നു, നോക്കി നടത്തുന്ന ദൈവം. 17-ാം വാക്യത്തിൽ ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. ഇതത്ര ദൈവത്തിൻ്റെ നിയമം. നോഹയോട് മാത്രമല്ല, ഭൂമിയുടെ മുഖത്തുള്ള സകല ജഡത്തോടും ഞാൻ വീണ്ടും പറയട്ടെ, മഴവില്ലിനെ ഒരു വിശുദ്ധ കർമ്മമായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം ഏതെങ്കിലും വാഗ്ദത്തങ്ങളോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രത്യക്ഷങ്ങളായ അടയാളങ്ങൾ അത്രേ ഒരു വിശുദ്ധ കർമ്മം. അതുകൊണ്ട് ഇത് ദൈവം മനുഷ്യന് നൽകിയ ഒരു വിശുദ്ധ കർമ്മമാകുന്നു. പെസഹ പെരുന്നാൾ, പിച്ചള സർപ്പം, നമ്മുടെ ഈ കാലങ്ങളിൽ സ്നാനം, തിരുവത്താഴ് ഇവയെല്ലാം അപ്രകാരത്തിലുള്ള അടയാളങ്ങളത്രേ. ഒരു ദൈവദാസൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ കൃപയുടെ കണ്ണും നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണും കൂട്ടിമുട്ടുന്ന സ്ഥലമാകുന്നു വിശുദ്ധ കർമ്മമെന്ന്. അത് കൊള്ളാമല്ലേ? ദൈവത്തിൻ്റെ കൃപയുടെ കണ്ണും നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണും കൂട്ടിമുട്ടുന്ന സ്ഥലം, അതത്ര വിശുദ്ധ കർമ്മം. മനുഷ്യർ ഇന്ന് മഴവില്ലിൽ നോക്കുമ്പോൾ സംഭവിക്കുന്നത് അതത്രേ. അടയാളത്തോട് ബന്ധിച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ വിശ്വാസം മുറുകെ പിടിക്കുന്നു. അടയാളം എന്തിനെ കാണിക്കുന്നുവോ അതിലാണ് പ്രാധാന്യം. ഒരു വാഗ്ദത്തത്തിൽ വിശ്വാസമില്ല, ഒരു അടയാളത്തിൽ യാതൊരു ഉറപ്പുമില്ല, വാക്കും അടയാളവും ഒരുമിച്ച് പോകണം. ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുന്നു, എന്നിട്ടൊരു അടയാളം അതിനോട് ചേർക്കുന്നു. ഇവിടെ നോഹയുടെ യാഗപീഠത്തോട് ദൈവം നൽകിയ ഉത്തരമാകുന്നു മഴവില്ല. ഞാൻ ഓർക്കും, ഞാൻ നോക്കും എന്ന് ദൈവം പറയുന്നതിന് തുല്യമാണ് മഴവില്ല. വളരെ വളരെ പ്രോത്സാഹജനകമായ ഒരു ഉടമ്പടി, ഒരു അവസ്ഥ. ഈ അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് വളരെ നിരാശാജനകമായ ചില കാര്യങ്ങൾ നാം കാണുവാൻ പോവുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പലരും ഉന്നയിക്കാറുള്ള ഒരു സംശയം എന്തെന്നാൽ, ജലപ്രളയത്തിന് ശേഷം നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ സകല പാപികളും നശിച്ചുപോയതായിട്ടാണല്ലോ കണ്ടത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഭൂമിയിൽ പാപം ഒട്ടുമില്ലായിരുന്നു എന്നർത്ഥമുണ്ടോ? വളരെ നല്ല ചോദ്യം. ഇതാ, അത് തന്നെ നമുക്കൊന്ന് നോക്കാം. 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ശേമും ഹാമും യാഫത്തും ആയിരുന്നു. ഹാം എന്നവനോ കനാന്റെ പിതാവ്. എന്തുകൊണ്ടാണ് ഹാമിൻ്റെ മകൻ കനാനെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്? രണ്ട് കാരണങ്ങളാണ്. ഒരു കാരണം ഉടനെ തന്നെ നാം പഠിക്കുന്നതാണ്. രണ്ടാമത്തെ കാരണം, മോശ ഈ സംഭവം രേഖപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അവർക്ക് ഈ ഒരറിവ് ലഭിക്കുന്നത് തീർച്ചയായും പ്രോത്സാഹജനകമായിരുന്നു. കാരണം കനാന്യരുടെ മേൽ വരുന്നതായ ദൈവശിക്ഷയെക്കുറിച്ചുള്ള അറിവാണല്ലോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെക്കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞുകുടിച്ച് ലഹരി പിടിച്ചു. തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. ഇവിടെ ഇതാ നോഹയുടെ പാപം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, നോഹ മദ്യപിച്ചു എന്നതാണ്. അത് പാപമായിരുന്നു. തൃപ്തമായ ഒരു ഉപാധിയും ഇവിടെ നൽകുവാൻ സാധ്യമല്ല. നോഹയുടെ ഈ പ്രവർത്തനത്തെ ന്യായീകരിക്കുവാൻ പല വ്യാഖ്യാതാക്കളും ശ്രമിച്ചു എന്നത് സത്യമാണ്. അതിൽ ഒരു ഉപാധി എന്തെന്നാൽ, നോഹയുടെ സമയം വരെയും ആരും മദ്യപിച്ചിരുന്നില്ല എന്നതിനാൽ മദ്യത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നോഹയ്ക്കറിയില്ല എന്നതത്രേ. ജലപ്രളയത്തിന് മുൻപ് മദ്യപാനം ഒരു പാപമായി സൂചിപ്പിച്ചിട്ടില്ല എന്നത് താങ്കൾ ശ്രദ്ധിക്കുമല്ലോ. എന്തെല്ലാം ഉപാധി പറഞ്ഞാലും എനിക്ക് പറയുവാൻ സാധിക്കുന്നത് ഇത് ഒരു പുതിയ ലോകത്തിലെ പുത്തൻ ആരംഭമാകുന്നു എന്ന് മാത്രമാണ്. എന്നാൽ ഇത് പഴയ പാപം തന്നെയാണ്. ഇന്നും അതിവിടെയുണ്ട്. ഈ സംഭവം അത് വെളിപ്പെടുത്തുന്നു. ഇത് നൽകിയിരിക്കുന്നത് ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം നൽകുവാനാണ്. അത് നാം കാണുന്നത് അത്രേ. 22 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, കനാന്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു. ശേമും യാഫത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. നോഹയുമായുള്ള ഉടമ്പടിയുടെ ഒരു ഭാഗമായി തീർന്ന ആ കാര്യം ഇതാ ദൈവം നോഹയിലൂടെ അറിയിക്കുന്നു. ഇനിയും അത് ശ്രദ്ധിച്ചാലും 25-ാം വാക്യം, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമ ദാസനായി തീരും എന്ന് പറഞ്ഞു. കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് ദൈവം പറഞ്ഞത് താങ്കളൊന്ന് ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹാമിൻ്റെ മേൽ അവൻ ശാപം അയക്കുന്നില്ല. ശാപം ഹാമിൻ്റെ മകനായ കനാന്റെ മേലാകുന്നു. ഈ സംഭവത്തിൽ കനാൻ എപ്രകാരമാകുന്നു ബന്ധപ്പെട്ടതെന്ന് നമുക്കറിയില്ല. ഇവിടെ ഒരു ചെറിയ വിവരണം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കനാൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഗ്രഹിക്കാം. വേറൊരു സംശയമുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ദൈവം നോഹയുടെ ഒരു പാപം ഇവിടെ രേഖപ്പെടുത്തുവാൻ അനുവദിച്ചത്? അതും ഇത്ര വലിയൊരു സംഭവത്തിന് ശേഷം. അതങ്ങ് വിട്ടുകളയരുതായിരുന്നോ? അത് പറഞ്ഞാൽ, മനുഷ്യരായിരുന്നു ഉൽപ്പത്തി പുസ്തകം എഴുതിയതെങ്കിൽ തീർച്ചയായും മനുഷ്യർ ഇനിയും പറയുന്ന രണ്ടിൽ ഒന്ന് ചെയ്യുമായിരുന്നു. ഒന്ന്, നോഹയെ ഒരു വീരനായകനായി ചിത്രീകരിക്കുന്നതിനായി നോഹയുടെ പാപം മറച്ചു വെച്ചേനെ. അല്ലായിരുന്നെങ്കിൽ ഉള്ളതിനേക്കാൾ വളരെയേറെ പെരുപ്പിച്ച് നോഹയുടെ പാപം കാണിക്കുമായിരുന്നു. എന്നാൽ തൻ്റെതായ ഉദ്ദേശത്തിനായി ദൈവം അത് രേഖപ്പെടുത്തി. ഒന്നാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോശയുടെ സമയത്ത് ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിലേക്ക് അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത് രേഖപ്പെടുത്തിയത് തന്നെ. ദൈവം തൻ്റെ ന്യായവിധി ആ വർഗത്തിന്മേൽ അയച്ചു. താങ്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്തെന്നാൽ പഴയ നിയമത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും ചരിത്രവും ഒന്ന് പരിശോധിച്ചാൽ ഈ ന്യായവിധിയുടെ പൂർത്തീകരണം കാണുവാൻ സാധിക്കുന്നതാണ്. കനാന്യർ ഒട്ടുമുക്കാലും അപ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്നറിയാമല്ലോ. ദൈവശാപം. നോഹയുടെ പാപം രേഖപ്പെടുത്തിയതിൽ ദൈവത്തിന് വേറെയും കാരണമുണ്ട്. റോമാലേഖനം 15:4 നാം വായിക്കുന്നത്, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൻ്റെ ബലഹീനതയെക്കുറിച്ച് താങ്കളും ഞാനും അറിയേണ്ടതിനാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ഗലാത്തിലേഖനം 2:16 വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ജഡത്തിൻ്റെ ബലഹീനത വെളിപ്പെടുത്തുവാനായി ദൈവം ഇവിടെ വീഴ്ച സംഭവിച്ച ഒരു മനുഷ്യൻ്റെ സംഭവം നൽകിയിരിക്കുന്നു. നോഹയുടെ ജീവിതത്തിൽ നിന്നും ഒരു വലിയ പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. വളരെ ശ്രദ്ധയോടെ വേണം നാം നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. ജഡം ബലഹീനമാണ്, വീഴ്ച എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും കുറഞ്ഞു പോകരുത്. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ.